മനുഷ്യരാശിക്ക് ഡാർവിനിസം സംഭാവന ചെയ്ത ദുരന്തങ്ങൾ. ഏതാണ്ട് 5000 വർഷങ്ങൾക്ക് മുൻപ് മധ്യപൂർവേഷ്യയിലെ മെസപ്പട്ടോമിയയുടെ വളക്കൂറുള്ള മണ്ണിലുണ്ടായിരുന്ന പ്രാകൃത മതവിശ്വാസികളാണ് പാഗനുകൾ. ഈ പാഗനുകൾ ജീവന്റെ ഉൽപ്പത്തിയെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും ധാരാളം മിഥ്യാധാരണകളും അന്ധവിശ്വാസങ്ങളും രൂപപ്പെടുത്തിയിരുന്നു. അവയിലൊന്ന് പരിണാമത്തെക്കുറിച്ചുള്ള അവരുടെ വിശ്വാസമാണ്. സുമേരിയക്കാരുടെ എനുമ എലീഷ് പുരാണമനുസരിച്ച് ആദ്യ ജീവനുണ്ടായത് തികച്ചും ആകസ്മികമായി വെള്ളത്തിൽ നിന്നാണ്. ആ ജീവിയിൽ നിന്ന് വീണ്ടും ആകസ്മികതകളിലൂടെ ഒന്നിനു പിറകെ ഒന്നായി അത് ജീവിവർഗമാണ്. വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു പാഗൻ ദേശമായ പുരാതന ഗ്രീസിൽ പരിണാമമെന്ന മിത്ത് പേരുപിടിച്ചു. ഭൗതികവാദികളെന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്ന അക്കാലത്തെ ചില ഗ്രീക്ക് തത്വജ്ഞാനികൾ വസ്തുക്കളെ മാത്രം അംഗീകരിക്കുകയും അവ മാത്രമാണ് ജീവന്റെ ഉത്ഭവത്തിനാധാരമെന്ന് ശാഠ്യം പിടിക്കുകയുമുണ്ടായി. അതായത്, ജീവികൾ ഭൂമിയിൽ ആവിർഭവിച്ചതെങ്ങനെയെന്ന് വിശദീകരിക്കുവാൻ വേണ്ടി അവർ സുമേരിയക്കാരിൽ നിന്ന് കടം കൊണ്ട പരിണാമത്തിന്റെ വാദഗതിയെ കടമെടുത്തു. അങ്ങനെ പുരാതന ഗ്രീസ് ഭൗതികവാദ തത്വശാസ്ത്രത്തിന്റെയും പരിണാമമെന്ന മിത്തിന്റെയും സംഗമവേദിയായി. റോമൻ പാഗനുകൾ പിന്നീട് ഈ പാരമ്പര്യത്തിൽ ഊറ്റം കൊണ്ടു. പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ബിംബാരാധകരായവരിൽ നിന്നുള്ള ഈ രണ്ട് സാംസ്കാരിക രീതികളും ആധുനിക ലോകത്തിൽ അവതരിക്കപ്പെട്ടത്. പ്രാചീന ഗ്രീക്ക് രീതികളിൽ ആകൃഷ്ടരായ ഏതാനും യൂറോപ്യൻ ബുദ്ധിജീവികളാണ് ഭൗതികവാദം സ്വീകരിച്ചത്. ഇവരങ്ങനെ ചെയ്തത് ഭൗതികവാദം ഏകദൈവ ആരാധനയ്ക്ക് പൂർണ്ണമായും വിരുദ്ധമാണെന്ന ഒരു പുതുവിശ്വാസം കൊണ്ട് മാത്രമാണ്. ബാരോൺ ഹോൾബാച്ച് എന്ന പ്രസിദ്ധനായ ഭൗതികവാദി എഴുതിയ ദ സിസ്റ്റം ഓഫ് നേച്ചർ എന്ന പുസ്തകമാണ് നിരീശ്വരവാദ പ്രമാണങ്ങളുടെ ആധാരഗ്രന്ഥം. ഈ പശ്ചാത്തലത്തിൽ പരിണാമ സിദ്ധാന്തത്തിന് ഒരു വിശദീകരണം നൽകിയ ആദ്യ വ്യക്തി ഫ്രഞ്ച് ജീവശാസ്ത്രജ്ഞനായിരുന്ന ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക് ആയിരുന്നു. കാലം കടന്നുപോയപ്പോൾ തിരസ്കരിക്കപ്പെട്ട ലാമാർക്കിന്റെ സിദ്ധാന്തത്തിൽ അദ്ദേഹം വിവിധ ജീവികൾ ചെറിയ വ്യത്യാസങ്ങളോടെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പരിണമിച്ചുണ്ടായതാണെന്ന് വാദിച്ചു. പക്ഷേ നേരിയ മാറ്റങ്ങളോടെ ലാമാർക്കിന്റെ സിദ്ധാന്തം ആവർത്തിച്ച് ജനകീയമാക്കിയത് ചാൾസ് ഡാർവിനാണ്. ഡാർവിൻ തന്റെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചത് 1859 ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ്. പ്രാചീന സുമേറിയക്കാർ ആദ്യമായി അവതരിപ്പിച്ച പരിണാമമെന്ന ആ മിഥ്യാധാരണയുടെ വിപുലമായ ഒരു അവതരണമാണ് യഥാർത്ഥത്തിൽ ആ പുസ്തകത്തിൽ ഡാർവിൻ നിർവഹിച്ചത്. ഡാർവിൻ തന്റെ സിദ്ധാന്തത്തിൽ വിവിധ ജീവിവർഗങ്ങൾ വെറും സാധ്യതയെന്ന നിലയിൽ ജലത്തിൽ നിന്ന് ഉത്ഭവിച്ചതായും ഒരു പൊതുപൂർവികനിൽ നിന്ന് ഉണ്ടായതാണെന്നും വാദിച്ചു. കാലക്രമത്തിൽ വീണ്ടും സാധ്യത എന്ന നിലയിൽ തന്നെ ഓരോ ജീവിവർഗങ്ങൾ വെവ്വേറെ ഉണ്ടായി. ഡാർവിന്റെ ഈ നിഗമനങ്ങൾക്ക് ശാസ്ത്രീയമായ യാതൊരു അടിത്തറയും ഇല്ലാതിരുന്നത് കാരണം അദ്ദേഹത്തിന്റെ കാലത്തെ ശാസ്ത്രജ്ഞർ ഇത് വ്യാപകമായി അംഗീകരിച്ചിരുന്നില്ല. ഇത് ഡാർവിന്റെ ഭാവനയിലുണ്ടായ ഒരു കള്ളക്കഥയാണെന്ന് പ്രത്യേകിച്ച് പാലിയന്റോളജിസ്റ്റുകൾക്ക് അഥവാ ഫോസിൽ ശാസ്ത്രജ്ഞർക്ക് അറിയാമായിരുന്നു. ഒരു പ്രാഗ്രൂപത്തിൽ നിന്ന് സങ്കീർണമായതിലേക്ക് ജീവിവർഗം പരിണമിച്ചതല്ലെന്ന് ഫോസിൽ രേഖകളിൽ തെളിവുകൾ ധാരാളമുണ്ടായിരുന്നു. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്നതായി കരുതപ്പെടുന്ന ജീവികൾക്ക് അവയുടെ ഇന്ന് കാണപ്പെടുന്ന പകർപ്പുകൾ പോലെ തന്നെ സങ്കീർണമായ ശരീരഘടനയാണ് ഉണ്ടായിരുന്നത്. ഒന്നിനെ മറ്റൊന്നുമായി കൂട്ടിയിണക്കുന്നതെന്ന് ഡാർവിൻ കരുതിയിരുന്ന ഇടക്കാല രൂപങ്ങളുടെ തരിമ്പ് പോലും കണ്ടെത്താനായില്ല. വൺ വർഷങ്ങൾ ഓരോന്ന് പിന്നിട്ടപ്പോൾ ഈ സിദ്ധാന്തത്തിന്റെ അവകാശവാദങ്ങൾ ഓരോന്നായി പൊള്ളയാണെന്ന് തെളിയിക്കപ്പെട്ടു. ഡാർവിൻ അവകാശപ്പെടുന്നത് പോലെ ഒരു സാധ്യത മൂലം ഭൂമിയിൽ ആവിർഭവിക്കാൻ സങ്കീർണ ഘടനയുള്ള ജീവന് ആവില്ലെന്ന് ജീവരസതന്ത്രം തെളിയിച്ചു. ഒരു ജീവകോശമോ ഏതെങ്കിലും ഒരു ലളിതമായ ഘടനയുള്ള പ്രോട്ടീൻ തന്മാത്രയോ പോലും സ്വയം രൂപപ്പെടില്ല എന്ന് വെളിപ്പെടുകയുണ്ടായി. മറുഭാഗത്ത് ജീവികളുടെ ശരീരഘടന വ്യത്യസ്തവും പ്രത്യേകം സൃഷ്ടിച്ചതുമാണെന്ന് ശരീരശാസ്ത്രം തെളിയിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഡാർവിന്റെ സിദ്ധാന്തത്തിന് ശാസ്ത്രീയ അടിത്തറയില്ല. പക്ഷേ 19 നൂറ്റാണ്ടിലെ പ്രബലമായ അധികാര കേന്ദ്രങ്ങൾക്ക് ആവശ്യമായിരുന്ന ശാസ്ത്രീയ അടിത്തറ നൽകി എന്ന കാരണത്താൽ ഈ സിദ്ധാന്തത്തിന് വളരെ വേഗത്തിൽ രാഷ്ട്രീയ പിന്തുണ നേടാനായി. ഡാർവിന്റെ വർഗ സിദ്ധാന്തം. ആയിരത്തി 1871 ഡാർവിൻ ദ ഡിസെന്റ് ഓഫ് മാൻ, മനുഷ്യന്റെ വംശപരമ്പര എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചു. ഇതിൽ അദ്ദേഹം മനുഷ്യന്റെ പരിണാമം മനുഷ്യക്കുരങ്ങിൽ നിന്നാണെന്ന് അവകാശപ്പെട്ടു. ഡാർവിന് തന്റെ അവകാശവാദങ്ങൾ സ്ഥാപിക്കുവാൻ ആവശ്യമായ വ്യക്തമായ തെളിവുകൾ ഹാജരാക്കാനായില്ല. എങ്കിലും അദ്ദേഹം ചില കള്ളക്കഥകൾ കെട്ടിച്ചമച്ചു. ഡാർവിൻ മറ്റൊരു രസകരമായ ചിന്തയെ കൂടി കൂട്ടിപ്പിടിച്ചു. ചില ജീവിവർഗങ്ങൾ ഏറെ പരിണമിച്ചെന്നും ആയതുകാരണം ഇവ ഏറെ പുരോഗതി നേടിയെന്നും എന്നാൽ ഇങ്ങനെയല്ലാത്തവ ഇപ്പോഴും മനുഷ്യക്കുരങ്ങുകളുടെ നിലയിൽ തന്നെയാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഡാർവിന്റെ സിദ്ധാന്തത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട വീക്ഷണം കൂടിയുണ്ട്. അദ്ദേഹം തന്റെ സിദ്ധാന്തം പൂർണ്ണമായി രൂപപ്പെടുത്തിയത് നിലനിൽപ്പിനായുള്ള പോരാട്ടം എന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാണ്. ഇതനുസരിച്ച് ഉഗ്രമായ ഒരു സംഘർഷം, ഒരു രക്തം പുരണ്ട പോരാട്ടം ഭൂമിയിൽ ജീവിവർഗങ്ങൾക്കിടയിൽ വ്യാപിച്ചു. ഇതുമൂലം ശക്തരായ വർഗം എപ്പോഴും ദുർബലർക്കുമേൽ വിജയം നേടുകയും അങ്ങനെ പുരോഗതി ഉറപ്പാക്കുകയും ചെയ്തു. ഡാർവിൻ ഈ സംഘർഷം മനുഷ്യരാശിക്കും ബാധകമാണെന്ന് പ്രഖ്യാപിച്ചു. തന്റെ പുസ്തകത്തിലെ ഉപശീർഷകമായ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് ബൈ വേ ഓഫ് നാച്ചുറൽ സെലക്ഷൻ ഓർ ദ പ്രിസർവേഷൻ ഓഫ് ഫേവേർഡ് റൂൾസ് ഇൻ ദ സ്ട്രഗിൾ ഫോർ ലൈഫ് എന്ന ഭാഗത്ത് വർഗങ്ങളെ സംബന്ധിച്ച തന്റെ ധാരണകൾ അദ്ദേഹം കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഡാർവിന്റെ അഭിപ്രായത്തിൽ ഉന്നതവർഗം യൂറോപ്പിലെ വെളുത്ത വർഗക്കാരാണ്. ലളിതമായി പറഞ്ഞാൽ ഏഷ്യക്കാരും ആഫ്രിക്കക്കാരും നിലനിൽപ്പിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ പരാജയപ്പെടുന്നവരും ഒരു പടികൂടി കടന്ന് ഇത്തരം വർഗങ്ങൾ ഒടുക്കം ഉന്മൂലനം ചെയ്യപ്പെടുമെന്നും ഡാർവിൻ രേഖപ്പെടുത്തി. സമീപഭാവിയിൽ ഏതാനും നൂറ്റാണ്ടുകൾക്കിടയ്ക്ക് ഭൂമുഖത്തൊട്ടാകെ സംസ്കാര സമ്പന്നരായ വർഗങ്ങൾ പ്രാകൃതരായവരെ ഉന്മൂലനം ചെയ്യും. ഉന്നതർ ഇവർക്ക് പകരക്കാരായിരിക്കും. അതേസമയം മനുഷ്യനോട് ഏറെ സാമ്യതകളുള്ള മനുഷ്യക്കുരങ്ങുകൾ നാമാവശേഷമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ പ്രസ്താവന അർത്ഥശങ്ക ഏതുമില്ലാതെ വ്യക്തമാക്കുന്നത് പോലെ ഡാർവിൻ വെളുത്ത വർഗക്കാരുടെ ആധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു തികഞ്ഞ വർഗൌന്നിത്യവാദിയായിരുന്നു. വെളുത്ത വർഗക്കാർ ആദ്യം താണതരത്തിലുള്ള കറുത്തവരെ അടിമകളാക്കുകയും പിന്നീട് അവരെ നിർമാർജനം ചെയ്യിക്കുമെന്നും അദ്ദേഹം കരുതി. തീർച്ചയായും ഡാർവിന്റെ ധാരണകൾക്ക് വളരുവാൻ വേണ്ട വളക്കൂറുള്ള മണ്ണ് ലഭിച്ചു. അദ്ദേഹത്തിന്റെ കാലത്ത് വെളുത്ത വർഗക്കാർ അവർ ചെയ്തുകൂട്ടിയ പാതകങ്ങൾക്ക് ഒരു ന്യായീകരണം തേടുകയായിരുന്നു. കൊളോണിയലിസത്തിന്റെ തത്വശാസ്ത്രം. പതിനാറാം നൂറ്റാണ്ടോടുകൂടി യൂറോപ്യന്മാർ ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള സ്ഥലങ്ങളിൽ തങ്ങളുടെ കോളനികൾ സ്ഥാപിക്കുവാൻ തുടങ്ങി. ക്രിസ്റ്റഫർ കൊളംബസിന്റെ നേതൃത്വത്തിൽ സ്പെയിൻകാരാണ് ആദ്യം ഇത് ചെയ്തത്. അല്പനാൾക്കകം തെക്കേ അമേരിക്കയെ കീഴടക്കിയ ഈ സ്പാനിഷ് അതിക്രമകാരികൾ അവിടങ്ങളിൽ ശാന്തമായ ജീവിതം നയിച്ചിരുന്ന സ്വദേശികളായ ആളുകളെ അടിമകളാക്കി. സ്വർണവും വെള്ളിയും കൊണ്ട് സമ്പന്നമായിരുന്ന തെക്കേ അമേരിക്കയിലെ വിഭവങ്ങൾ ഈ അതിക്രമികൾ കവർന്നു. ഇത് തടഞ്ഞ സ്വദേശികളെ അവർ കൊന്നൊടുക്കി. കോളനിവൽക്കരണത്തിന്റെ മത്സരത്തിൽ സ്പാനിഷുകൾക്ക് ശേഷം വന്നവർ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരുമായിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച കോളനിയിലൂടെ ബ്രിട്ടൻ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യമായി മാറി. ഇന്ത്യ മുതൽ തെക്കേ അമേരിക്ക വരെ ബ്രിട്ടീഷ് സാമ്രാജ്യം വ്യാപകമായി. ഇവിടങ്ങളിലെ പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്തു. സ്വാർത്ഥ താൽപര്യങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിൽ വെള്ളക്കാർ ലോകത്തെ കൊള്ളയടിക്കുകയായിരുന്നു. തീർച്ചയായും ഈ കൊളോണിയൻ ശക്തികൾക്ക് അവരുടെ ചരിത്രം കൊള്ളക്കാരായി മുദ്രകുത്തുവാൻ ആഗ്രഹമുണ്ടായിരുന്നില്ല. ആയതുകൊണ്ട് അവർ അവരുടെ ചൂഷണത്തിന് ഒരു മികച്ച ന്യായീകരണം കണ്ടെത്തി. ചൂഷിതരായ ഈ വർഗങ്ങളെ അവർ പ്രാകൃതരെന്നും മൃഗസമാനരെന്നും മുദ്രകുത്തി ന്യായീകരണം കണ്ടെത്തി. ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്കയിലേക്ക് പുറപ്പെട്ട കോളനിവൽക്കരണത്തിന്റെ ആദ്യ നാളുകളിലാണ് ഇതുപോലുള്ള ന്യായവാദങ്ങൾ ഇവർ ആദ്യം മുന്നോട്ട് വച്ചത്. അമേരിക്കയിൽ അന്നുണ്ടായിരുന്ന തദ്ദേശവാസികൾ യഥാർത്ഥ മനുഷ്യരല്ലെന്നും അവർ മൃഗങ്ങളിൽ നിന്ന് പരിണമിച്ചവരാണെന്നുമുള്ള അവകാശവാദങ്ങൾ സ്പാനിഷ് ആക്രമണകാരികൾ അവരുടെ ഉടമ മനോഭാവത്തിന്റെ ന്യായമായി അവതരിപ്പിച്ചു. ഈ സംഭവിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങളെന്ന് അക്കാലത്ത് കോളനിവൽക്കരണത്തെ അനുകൂലിച്ചിരുന്നവരിൽ പലരും കണ്ടില്ല. കാരണം അക്കാലത്ത് യൂറോപ്പിലെ എല്ലാവരും തന്നെ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതാണെന്നും അവർ പ്രവാചകനായ ആദമിന്റെ പിന്മുറക്കാരാണെന്നും വ്യാപകമായി വിശ്വസിച്ചിരുന്നു. എന്തായാലും 19-ാം നൂറ്റാണ്ടിൽ കാര്യങ്ങൾ ആകെ മാറി. ഭൗതികവാദ ആശയങ്ങൾ പുഷ്ടിപ്പെട്ട അക്കാലഘട്ടത്തിൽ മനുഷ്യർ അവരെ ദൈവം സൃഷ്ടിച്ചതാണെന്ന വസ്തുത തിരസ്കരിച്ചു തുടങ്ങി. ഇത് വർഗവാദത്തിന്റെ ആരംഭവും കൂടിയായിരുന്നു. വർഗവാദത്തിന്റേതായി ആരോപിക്കപ്പെട്ട ശാസ്ത്രീയ അടിത്തറ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തമായിരുന്നു. ഇന്ത്യക്കാരിയായ നരവംശാസ്ത്രജ്ഞ ലളിതാ വിദ്യാർത്ഥി ഇങ്ങനെ പ്രസ്താവിക്കുന്നു: അക്കാലത്തെ സാമൂഹ്യ ശാസ്ത്രജ്ഞർ അർഹമായവർ മാത്രം നിലനിൽക്കും എന്ന സിദ്ധാന്തത്തെ ഏറെ സ്വാഗതം ചെയ്തു. മനുഷ്യവർഗം ഏറെ പരിണാമത്തിന്റെ പടവുകൾ പിന്നിടുകയും അവസാനമത് വെളുത്ത വർഗക്കാരുടെ സംസ്കാരത്തിൽ പരിപൂർണത നേടുകയുമായിരുന്നെന്ന് അവർ വിശ്വസിച്ചു. 19-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പാദത്തിൽ ബഹുഭൂരിപക്ഷം പാശ്ചാത്യ ശാസ്ത്രജ്ഞരും വർഗവാദം ഒരു യാഥാർത്ഥ്യമായി അംഗീകരിച്ചു. ഇത്തരം വർഗപരമായ കാഴ്ചപ്പാടുകളിലൂടെ യൂറോപ്യൻ അധികാര കേന്ദ്രങ്ങളുടെ കോളനിവൽക്കരണത്തിന് ഡാർവിൻ ശക്തമായ പിന്തുണ നൽകി. ബ്രിട്ടനിലെ വിക്ടോറിയൻ രാജവാഴ്ച തങ്ങളുടെ ന്യായീകരണങ്ങൾക്കുള്ള ശാസ്ത്രീയ അടിത്തറയായി ഡാർവിൻ സിദ്ധാന്തം തെരഞ്ഞെടുത്തു. പിൽറ്റ്ഡൗൺ മാൻ അപവാദം. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം പ്രചോദനമായി തീർന്നതിന്റെ ഏറ്റവും മികച്ച രസകരമായ ഒരു ഉദാഹരണമാണ് പിൽറ്റ്ഡൗൺ മാൻ അപവാദം. 1912 ഇംഗ്ലണ്ടിലെ പിൽറ്റ്ഡൗണിൽ ഒരു സവിശേഷ തലയോട്ടി മണ്ണിനടിയിൽ നിന്ന് കുഴിച്ചെടുക്കുകയുണ്ടായി. തന്റെ സംഘാംഗങ്ങളോടൊപ്പം ഈ തലയോട്ടി കണ്ടെത്തിയ ചാൾസ് ഡൗസൺ എന്ന ശാസ്ത്രജ്ഞൻ ഇത് പകുതി കുരങ്ങനും പകുതി മനുഷ്യനുമായിരുന്ന ഒരു പ്രത്യേക ജീവിയുടേതാണെന്ന് പ്രഖ്യാപിച്ചു. ആർദർ കീത്ത് എന്ന പ്രസിദ്ധനായ ശരീരശാസ്ത്രജ്ഞനായ പരിണാമവാദി ഈ ഫോസിലിനെ പരിശോധിച്ച് ഈ നിഗമനങ്ങളെ ഉറപ്പിച്ചു. ഡേവ്സണും കീത്തും സുപ്രധാനമായ ഒരു വസ്തുത പ്രഖ്യാപിച്ചു. ആധുനിക മനുഷ്യന്റെയും പിൽഡൌൺ മനുഷ്യന്റെയും തലയോടിന്റെ വലുപ്പം ഒന്നു തന്നെയാണ്. കീഴ്ത്താടിക്ക് പക്ഷേ കുരങ്ങന്റേതിന് സമാനതകളുണ്ട്. വളരെ പെട്ടെന്ന് പിൽഡോൺ മനുഷ്യന്റെ തലയോട്ടി ബ്രിട്ടീഷുകാരെ അഭിമാനികളാക്കി. തലയോട്ടി ഇംഗ്ലണ്ടിൽ കണ്ടെത്തിയതു കാരണം അവർ ബ്രിട്ടീഷുകാരുടെ മുൻഗാമികളാണെന്ന് കരുതപ്പെട്ടു. മറ്റു വർഗങ്ങളെ അപേക്ഷിച്ച് ബ്രിട്ടീഷുകാർ വളരെ ഉയർന്ന പടിയിലേക്ക് പരിണമിച്ചവരാണെന്ന് സംശയിക്കത്തക്ക വിധത്തിൽ ആ തലയോട്ടി സൂചനകൾ നൽകി. ഫലത്തിൽ അത് ബ്രിട്ടീഷ് ബൗദ്ധികതയുടെ ഔന്നത്യം അരക്കിട്ടുറപ്പിച്ചു. അതുകൊണ്ടുതന്നെയാണ് പിൽഡൌൺ മനുഷ്യന്റെ തലയോട്ടിയുടെ കണ്ടെത്തൽ ഇംഗ്ലണ്ടിൽ എങ്ങും ആവേശമായത്. പത്രങ്ങൾ വലിയ തലക്കെട്ടുകൾ എഴുതി. പല സാമൂഹ്യ വൃത്തങ്ങളിലും ഈ കണ്ടെത്തൽ ആഘോഷിക്കപ്പെട്ടു. പിൽഡൌൺ തലയോട്ടി കണ്ടെത്തിയതിന് ബ്രിട്ടീഷ് സർക്കാർ ആർതർ കീത്തിന് നൈറ്റ്ഹുഡ് പ്രഭു പദവി നൽകി അദ്ദേഹത്തെ ആദരിച്ചു. പിൽഡൌൺ തലയോട്ടിയും ബ്രിട്ടീഷ് രാജഭരണവും തമ്മിലുള്ള ബന്ധത്തെ സുപ്രസിദ്ധ പരിണാമവാദ ഫോസിൽ ശാസ്ത്രജ്ഞനായ ജൊഹാൻസൺ ഇങ്ങനെ വിശദീകരിക്കുന്നു. പിൽഡൌൺ കണ്ടെത്തൽ യൂറോപ്പ് കേന്ദ്രീകരിച്ചുള്ളതാണ്. ആ തലച്ചോറിന് മാത്രമല്ല ഔന്നത്യമുള്ളത്, അത് ഇംഗ്ലീഷുകാർക്കെല്ലാമുണ്ട്. പിൽഡൌൺ മനുഷ്യരിൽ നിന്നും ഉൾക്കൊണ്ട പ്രചോദനം ഇംഗ്ലീഷുകാരിൽ 40 ആണ്ടുകൾ നിലനിന്നു. അങ്ങനെയിരിക്കെ 1953 കെന്നത് ഒക്ലെ എന്ന ശാസ്ത്രജ്ഞൻ ഈ ഫോസിലിനെ വിശദമായി പരിശോധിക്കുകയും അത് 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കളവായി നിർമ്മിക്കപ്പെട്ട ഒന്നാണെന്നും പ്രസ്താവിച്ചു. അത് ഒറാങ്ങുട്ടാൻ എന്ന ജീവിയുടെ താടിയെല്ല് മനുഷ്യന്റെ തലയോട്ടിയോട് വ്യാജമായി ഒട്ടിച്ചു ചേർത്തതായിരുന്നു. അത്ഭുതം നിറഞ്ഞ പാരവശ്യത്തോടെയാണ് ലണ്ടൻ റേഡിയോ ഇത് പ്രഖ്യാപിച്ചത്.
Britain's august natural history museum is all a dither over a scandal concerning the Piltdown man. One of the most famous fossil skulls in the world is declared to be in part a hoax. 40 years ago, its discovery was a sensation. Today comes the shocking news that this is skullduggery.
പക്ഷേ പരിണാമവാദികളെ സംബന്ധിച്ചിടത്തോളം പിൽഡൌൺ മനുഷ്യനെ പറ്റിയുള്ള വിവാദം ഒരു തുടക്കം മാത്രമായിരുന്നു. തുടർന്നു വന്ന വർഷങ്ങളിൽ അവർ മനുഷ്യന്റെ പിതാമഹന്റേതെന്ന് സ്ഥാപിക്കുവാൻ തെളിവുകളായി പല തലയോട്ടികളും അവതരിപ്പിക്കുകയും പിന്നീട് ഇവ ഓരോന്നും ഒന്നുകിൽ വ്യാജമെന്നോ ദുരുദ്ദേശത്തോടെ ഉണ്ടാക്കപ്പെട്ടവയോ എന്നോ തെളിഞ്ഞു. ഇത്തരത്തിലുള്ളവ ഓരോന്നും ഒന്നുകിൽ അന്യം നിന്നുപോയ മനുഷ്യരുടെയോ മനുഷ്യകുരങ്ങുവർഗത്തിൽപ്പെട്ട ജീവികളുടെയോ ആണെന്ന് തെളിയിക്കപ്പെട്ടു. ഇങ്ങനെയൊക്കെയാണ് വസ്തുതകളെങ്കിലും പരിണാമവാദികൾ ഒരു പടികൂടി കടന്ന് മനുഷ്യന്റെ പിതാമഹന്മാരുടേതാണെന്ന വ്യാജാന ചിമ്പാൻസികളുടെയും ഒറാങ്കുട്ടന്റെയും എന്തിനേറെ പന്നികളുടെയും തലയോട്ടികൾ അവതരിപ്പിക്കുവാൻ ധൈര്യപ്പെട്ടു. പക്ഷേ കാലം കടന്നുപോയപ്പോൾ അവർ തന്നെ ഇത് നിഷേധിച്ചു. ഇവയ്ക്ക് സിഞ്ചാൻത്രോപ്പസ്, രാമാപിത്തക്കസ്, ഹെസ്പറോപിത്തക്കസ് എന്ന് പേരിടുകയും ചെയ്തു. ബ്രിട്ടീഷ് വർഗവാദത്തിന്റെ നിലനിൽപ്പിന് പരിണാമ സിദ്ധാന്തത്തോട് മാത്രം കടപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് പിൽഡൌൺ മനുഷ്യന്റെ കഥ. എന്നിട്ടും ഇതിൽ വിശ്വാസമർപ്പിക്കുവാൻ ബ്രിട്ടീഷ് രാജവാഴ്ചയ്ക്ക് ഏറെ മാർഗങ്ങളുണ്ടായിരുന്നു. നാസി തത്വശാസ്ത്രവും പരിണാമ സിദ്ധാന്തവും. ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ജർമ്മനി നേരിട്ട താറുമാറായ അവസ്ഥയിൽ നിന്നാണ് നാസിസത്തിന്റെ പിറവി. തീവ്ര മോഹങ്ങളും കയ്യേറ്റ മനോഭാവവും ഉണ്ടായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറായിരുന്നു നാസി പാർട്ടിയുടെ നേതാവ്. ഹിറ്റ്ലർ ഉന്നതവർഗവാദത്തിന്റെ തീവ്ര നിലപാട് സ്വീകരിച്ചു. അദ്ദേഹം ജർമ്മൻകാരുടെ അല്ലെങ്കിൽ ആര്യന്മാരുടെ ഔന്നത്യത്തിൽ അഗാധമായി വിശ്വസിച്ചു. ജർമ്മൻ ആര്യന്മാർ വളരെ വേഗം ലോകം കീഴടക്കുമെന്നും അവരുടെ സാമ്രാജ്യം 1000 വർഷം നിലനിൽക്കുമെന്നും അദ്ദേഹം സ്വപ്നം കണ്ടു. പരിണാമവാദം ഹിറ്റ്ലർ സ്വയം നിർമ്മിച്ച വർഗോന്നതി വാദത്തിന് ശാസ്ത്രീയ അടിത്തറ നൽകുന്നതുപോലെയായി. വർഗവാദിയായിരുന്ന ജർമ്മൻ ചരിത്രകാരൻ ഹെൻറിച്ച് വോണിൽ നിന്നും ഹിറ്റ്ലർ തന്റെ പ്രത്യയശാസ്ത്രത്തിനാവശ്യമായ സഹായം നേടി. ഹെൻറിച്ച് വോൺ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തിൽ ഏറെ ആകൃഷ്ടനാവുകയും ഡാർവിനിസത്തോട് തന്റേതായ ഒരു സമീപനം പുലർത്തുകയുമുണ്ടായി. ഡാർവിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം എന്നതിന് സമാനമായ രൂപത്തിൽ സംഭവിക്കുന്ന ക്രൂരമായ സംഘടനകളിലൂടെ മാത്രമേ രാഷ്ട്രങ്ങൾ വികസിച്ചു വരൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ഡാർവിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരം എന്ന ആശയത്തിൽ നിന്നും ഹിറ്റ്ലർ ഏറെ പ്രചോദനം ഉൾക്കൊണ്ടു. അദ്ദേഹത്തിന്റെ പുസ്തകമായ എന്റെ പോരാട്ടം എന്നർത്ഥം വരുന്ന മെയിൻ കാഫ് എന്ന പുസ്തകം ഡാർവിൻ സിദ്ധാന്തങ്ങളുടെ പ്രകാശനമായി. അതെ, തീർച്ചയായും ഡാർവിനെ പോലെ ഹിറ്റ്ലറും യൂറോപ്യന്മാരല്ലാത്ത എല്ലാവരെയും കുരങ്ങന്മാരുടേതിനേക്കാൾ മ്ലേച്ഛമായ വർഗത്തിൽപ്പെടുത്തി. നോർഡിക് അഥവാ ശുദ്ധ ജർമ്മൻകാരെ മാറ്റി നിർത്തിയാൽ കുറെ വാനരന്മാരുടെ നൃത്തമല്ലാതെ മറ്റൊന്നും അവശേഷിക്കില്ല. നാസികളുടെ പരിണാമവാദപരമായ വീക്ഷണങ്ങളുടെ അടിസ്ഥാനം യൂജനിക്സ് ആണ്. മാരാരോഗികളും വികലാംഗരുമായവരെ നശിപ്പിച്ച് ആരോഗ്യമുള്ളവരുടെ എണ്ണം വർദ്ധിപ്പിക്കുക വഴി മനുഷ്യവംശത്തിന്റെ നിലവാരമുയർത്തുക എന്നതാണ് യൂജനിക്സ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ആരോഗ്യമുള്ള വർഗങ്ങളിൽ മാത്രം സന്തതി ഉൽപാദനം സാധ്യമാക്കുന്നത് വഴി മികച്ച ഇനം മൃഗങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ മനുഷ്യവംശത്തിന്റെ നിലവാരം മെച്ചപ്പെടുത്താമെന്നതാണ് യൂജനിക് സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനം. പ്രതീക്ഷിക്കാവുന്നതുപോലെ ഈ സിദ്ധാന്തത്തിന്റെ ആളുകൾ ലളിതമായി പറഞ്ഞാൽ ഡാർവിനിസ്റ്റുകളായിരുന്നു. ഇംഗ്ലണ്ടിൽ യൂജനിക്സ് മുന്നേറ്റത്തിന്റെ തലവനായി വന്നത് ചാൾസ് ഡാർവിന്റെ കസിൻ ഫ്രാൻസിസ് ഗാർട്ടനും അദ്ദേഹത്തിന്റെ മകനായ ലിയാനോ ഡാർവിനുമാണ്. ഡാർവിനിസത്തിന്റെ സ്വാഭാവിക പ്രത്യാഘാതമാണ് യൂജനിക്സ് സിദ്ധാന്തമെന്നത് വളരെ വ്യക്തമാണ്. ഈ സംശയാസ്പദ ശാസ്ത്രം പ്രചരിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പ്രസിദ്ധീകരണങ്ങളിൽ ഈ വസ്തുത വ്യക്തമാക്കിയിട്ടുണ്ട്. യൂജനിക്സിന്റെ ജർമ്മനിയിലെ ആദ്യകാല അനുയായിയും സംഘാടകനുമായിരുന്നത് പ്രസിദ്ധ പരിണാമ ജൈവശാസ്ത്രജ്ഞനായിരുന്ന ഏൺസ്റ്റ് ഹേക്കൽ ആയിരുന്നു. ഈ സംഗ്രഹത്തിന്റെ സിദ്ധാന്തം ഇദ്ദേഹം പരിഷ്കരിക്കുകയും വിവിധ ജീവിവർഗങ്ങളുടെ ഭ്രൂണങ്ങൾക്ക് പരസ്പരം സമാനതകളുണ്ടെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. പക്ഷേ ഈ ആശയം ദൃഢപ്പെടുത്തുവാൻ ഹേക്കൽ ഉപയോഗിച്ച ചിത്രീകരണങ്ങൾ പിന്നീട് വ്യാജമാണെന്ന് തെളിഞ്ഞു. മീനിന്റെയും മനുഷ്യന്റെയും കോഴിയുടെയും ഭ്രൂണങ്ങൾ പരസ്പരം സമാനമാണെന്ന് കാണിക്കാനാണ് ഹേക്കൽ കള്ളചിത്രങ്ങൾ നിർമ്മിച്ചത്. ഭ്രൂണങ്ങളുടെ ചില ഭാഗങ്ങൾ ഒഴിവാക്കുകയും മറ്റു ചിലവ വക്രീകരിക്കുകയും ചെയ്തു. വ്യാജേന നിർമ്മിച്ചതാണ് തന്റെ ചിത്രങ്ങളെന്ന് പിന്നീട് ഹേക്കൽ തുറന്നു പറഞ്ഞു. പക്ഷേ പരിണാമവാദ വൃത്തങ്ങൾ പരിണാമ സിദ്ധാന്തം നിലനിൽക്കുവാൻ വേണ്ടി കള്ളപ്രമാണ നിർമ്മാണത്തിനെതിരെ കണ്ണടച്ചു. ഇത്തരം കള്ളപ്രമാണങ്ങൾ നിർമ്മിക്കുമ്പോൾ തന്നെ ഹേക്കൽ യൂജനിക്സിനെ കുറിച്ച് പ്രചാരണങ്ങൾ നടത്തിയിരുന്നു. സമൂഹത്തിലെ പരിണാമ പ്രക്രിയയിലെ വേഗത വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി കഴിയുന്നത്ര വേഗത്തിൽ വികലാംഗരായി പിറന്ന നവജാത ശിശുക്കളെ കൊല്ലേണ്ടതാണെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. ഒരു പടികൂടി കടന്ന് വികലാംഗരെയും ബുദ്ധിമാന്ദ്യം സംഭവിച്ചവരെയും പാരമ്പര്യ രോഗികളെയും ഉടനെ കൊല്ലേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇത്തരം ആളുകൾ സമൂഹത്തിനൊരു ബാധ്യതയാകുമെന്നും അത് പരിണാമ പ്രക്രിയയെ പതുക്കെയാക്കുമെന്നും ഹേക്കൽ വാദിച്ചു എന്ന് പറയാം. 1919 ഹേക്കൽ അന്തരിച്ചു. ഭരണമേറ്റെടുത്ത് അല്പകാലത്തിനകം ഹിറ്റ്ലർ സമർത്ഥമായി യൂജനിക്സ് നയം നടപ്പിലാക്കി. ബുദ്ധിമാന്ദ്യം സംഭവിച്ചവരെയും വികലാംഗരെയും പാരമ്പര്യ രോഗികളെയും വന്ധ്യംകരണ ക്യാമ്പുകളിലേക്ക് പറഞ്ഞയച്ചു. പരിണാമ പ്രക്രിയയുടെ പുരോഗതി തടസ്സപ്പെടുത്തുകയും ജർമ്മൻ വർഗങ്ങളുടെ പരിശുദ്ധിക്ക് ഭീഷണി ഉയർത്തുകയും ചെയ്യുന്ന ഇത്തരം ആളുകൾ ഇത്തിക്കണ്ണികളായി കരുതപ്പെട്ടു. ചുരുങ്ങിയ കാലം കൊണ്ട് ഇങ്ങനെ മാറ്റപ്പെട്ട ആളുകളെ ഹിറ്റ്ലറുടെ സ്വകാര്യ ആജ്ഞയെ തുടർന്ന് വധിക്കുകയും ഉണ്ടായി. ജർമ്മൻ ജനതയുടെ പരിണാമത്തിന്റെ ആക്കം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തന്റെ നടപടികളുടെ ഭാഗമായി ഹിറ്റ്ലർ ധാരാളം ആളുകളെ കൊന്നു. അതോടൊപ്പം യൂജനിക്സ് അനുസരിച്ചുള്ള മറ്റൊന്നിനു കൂടി അദ്ദേഹം മുൻഗണന നൽകി. സ്വർണ തലമുടിയും നീലക്കണ്ണുകളുമുള്ള ശുദ്ധ ജർമ്മൻ വംശങ്ങളെന്ന് കരുതപ്പെട്ടിരുന്ന യുവതി യുവാക്കൾക്കിടയിലെ ലൈംഗിക ബന്ധങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. 1935 പ്രത്യേക ഉൽപാദന കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. ആര്യൻ വംശങ്ങളുടെ സവിശേഷതകളുള്ളവരെ മാത്രം പാർപ്പിച്ചിരുന്ന ഇത്തരം ക്യാമ്പുകൾ SS ഓഫീസർമാർ സ്ഥിരമായി സന്ദർശിച്ചു. നിയമാനുസൃതമല്ലാത്ത രീതികളിൽ ഇത്തരം ഫാമുകളിലുണ്ടായ കുട്ടികൾ ജർമ്മൻ സേനയിലെ പടയാളികളാകേണ്ടതുണ്ടായിരുന്നു. ആര്യവർഗത്തിന്റെ മേധാവിത്വത്തിന്റെ പുരോഗതിക്കു വേണ്ടി നാസികൾ ഡാർവിന്റെ ധാരണകളെ കൂടെ കൂട്ടി. പരിണാമത്തിന്റെ പടവുകൾ ഓരോന്ന് പിന്നിടുന്തോറും മനുഷ്യന്റെ തലയോട്ടിയുടെ വലുപ്പം വർദ്ധിക്കും എന്ന് ഡാർവിൻ പ്രസ്താവിച്ചിട്ടുണ്ടായിരുന്നു. നാസികൾ ഈ ധാരണ അന്ധമായി സ്വീകരിക്കുകയും ജർമ്മൻ ജനത ഉന്നതരാണെന്ന് തെളിയിക്കുവാൻ തലയോട്ടിയുടെ അളവുകളെടുത്ത് മറ്റു വർഗങ്ങളെ അപേക്ഷിച്ച് ജർമ്മൻ ജനതയുടെ തലയോട്ടി വലുതാണെന്ന് കാണിക്കുവാൻ നാസികൾ ജർമ്മനിയിലെ പലയിടത്തും താരതമ്യ പ്രദർശനങ്ങൾ നടത്തി. പരിണാമവാദ സങ്കേതങ്ങളനുസരിച്ച് പല്ലുകൾ, കണ്ണുകൾ, തലമുടി എന്നിവയുടെ മൂല്യനിർണ്ണയം നടത്തി. നാസികളുടെ യൂജനിക്സ് തത്വം മുന്നോട്ട് വെച്ച ഔദ്യോഗിക അളവുകോലുകളനുസരിച്ച് പാകമാകാത്തവരെന്ന് കണ്ടെത്തിയവരെ ഉന്മൂലനം ചെയ്തു. ഇത്തരം വിചിത്രമായ നയങ്ങളെല്ലാം നടപ്പിലാക്കിയത് ഡാർവിന്റെ ആശയങ്ങളുടെ പേരിലാണ്. ദ നാസി ഡോക്ടർ ആൻഡ് ദ ന്യൂറൻബർഗ് കോഡ് എന്ന പുസ്തകമെഴുതിയ അമേരിക്കൻ ചിത്രകാരൻ മൈക്കൽ ഗ്രോഡിൻ ഈ വസ്തുത ഇങ്ങനെ കുറിക്കുന്നു. 20th century രൂപപ്പെട്ടു വന്ന വംശശുദ്ധീകരണവും ഡാർവിനിസവും നാസികളുടെ തത്വശാസ്ത്രവുമായി അഭേദ്യമായ ബന്ധമുള്ളതായാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അമേരിക്കൻ ഗവേഷകനായ ജോർജ് ടേൻ ഈ വിഷയം അമേരിക്കൻ സയന്റിസ്റ്റ് എന്ന മാഗസിനിൽ പ്രതിപാദിക്കുന്നുണ്ട്. മറ്റെന്തൊക്കെയാണെങ്കിലും ദേശീയ സോഷ്യലിസം എന്ന നാസി പദ്ധതി ഉന്മൂലന ജീവതത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രസമൂഹത്തിന്റെ നിർമ്മിതി ലക്ഷ്യമാക്കി പൂർണ്ണ ബോധ്യത്തോടെ നടപ്പിലാക്കിയ ഒന്നായിരുന്നു. ഇത് ഡാർവിനിയൻ തത്വങ്ങളുമായി നന്നേ പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു ജൈവ തത്വമാണ്. സർ ആർതർ കീറ്റ് എന്ന പ്രസിദ്ധനായ പരിണാമവാദി ഹിറ്റ്ലറെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടു: ഈ ജർമ്മൻ ഭരണാധികാരി ഒരു പരിണാമവാദിയാണ്. പരിണാമ സിദ്ധാന്തത്തോട് ഒത്തുപോകുന്ന തരത്തിലുള്ള ബോധപൂർവമായ നടപടികളാണ് ഇദ്ദേഹം ജർമ്മനിയിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഹിറ്റ്ലറുടെ പരിണാമവാദത്തിന്റെ മറ്റൊരു പ്രാധാന്യം ഇത് അദ്ദേഹം മതവിശ്വാസങ്ങൾക്കെതിരെ പ്രയോഗിക്കുവാനുള്ള ആയുധമായി കരുതി എന്നതാണ്. ഏകദൈവ വിശ്വാസത്തോട് അദ്ദേഹത്തിന് രൂഢമൂലമായ വെറുപ്പുണ്ടായിരുന്നു. മതമൂല്യങ്ങളായ സ്നേഹം, കരുണ, വിനയം എന്നിവ ദയാരഹിതവും സൈനികവുമായ ആര്യൻവർഗ മാതൃകകൾക്ക് പ്രധാന തടസ്സമായിരുന്നു. അതുകൊണ്ടാണ് 1933 നാസികൾ അധികാരമേറ്റ കാലത്ത് അവർ ജർമ്മൻ സമൂഹത്തിന് പുരാതനമായ പാഗൻ മതവിശ്വാസം തിരിച്ചു നൽകുവാൻ ലക്ഷ്യമിട്ടത്. പാഗൻ സംസ്കാരങ്ങളിൽ ഉടലെടുത്ത സ്വസ്തിക ഈ മാറ്റങ്ങളുടെ ചിഹ്നമായി മാറി. ജർമ്മനിയിലെ ഓരോ മൂലയിലും നടന്ന നാസി ചടങ്ങുകൾ യഥാർത്ഥത്തിൽ പുരാതന പാഗൻ ചിട്ടവട്ടങ്ങളുടെ പുനഃസൃഷ്ടിയായി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരിണാമ സിദ്ധാന്തം തന്നെ പാഗൻ സംസ്കാരത്തിന്റെ പാരമ്പര്യമായി. ഇവിടെ നമ്മൾ പാഗനിസവും ഡാർവിനിസവും നാസിസവും തമ്മിലുള്ള വേർപെടുത്താനാവാത്ത ബന്ധം മനസ്സിലാക്കുന്നു. നാസികൾ നടത്തിയ ഓരോ കൊലപാതകത്തിന്റെയും അടിസ്ഥാനം ഈ പാഗൻ സംസ്കാരമാണ്. കിരാതമായ പാഗൻ സംസ്കാരം നാസികൾ പുനരുജ്ജീവിപ്പിക്കുകയും ഡാർവിനിസം എന്ന അവിശ്വാസത്തിന്റെ സിദ്ധാന്തം അതിനെ നിയമാനുസൃതമാക്കുവാൻ വേണ്ടി എല്ലാ പിന്തുണയും നൽകുകയുമുണ്ടായി. പക്ഷേ യാഥാർത്ഥ്യം ഭൂമിയിലെ ക്രൂരതയും കൊലപാതകവും അഴിമതിയും മതം നിരാകരിക്കുകയും വെറുത്തതുമാണ്. പ്രപഞ്ചനാഥൻ ഖുർആനിലൂടെ ജനങ്ങളെ നീതിയിലേക്കും കാരുണ്യത്തിലേക്കും വിനയത്തിലേക്കും നയിച്ചു. ക്രൂരതയും ധിക്കാരവും ശപിക്കപ്പെട്ടതായി കരുതി സ്രഷ്ടാവ് തന്റെ ഒരു സൂക്തത്തിൽ ഇപ്രകാരം പറയുന്നു:
അധികാരം ലഭിച്ചാൽ അവർ ശ്രമിക്കുക ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാനാണ്. കൃഷിനാശം വരുത്താനും മനുഷ്യകുലത്തെ നശിപ്പിക്കാനുമാണ്. ദൈവം കുഴപ്പം ഇഷ്ടപ്പെടുന്നില്ല.
ഹിറ്റ്ലറിന്റെ പ്രധാന സഹചാരിയായിരുന്ന ഇറ്റാലിയൻ ഏകാധിപതി ബെനിറ്റോ മുസോളിനിയും പരിണാമ സിദ്ധാന്തത്തിൽ ഏറെ പ്രചോദിതനായി. യുവാവായിരിക്കെ ഡാർവിൻ ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞനാണെന്ന് ചിത്രീകരിച്ച് നിരവധി ലേഖനങ്ങൾ അദ്ദേഹം എഴുതി. അധികാരത്തിലേറിയപ്പോൾ അദ്ദേഹത്തിന്റെ ഫാസിസ്റ്റ് ഇറ്റലി എത്തിയോപ്യ പിടിച്ചടക്കി. നിലനിൽപ്പിനു വേണ്ടിയുള്ള സമരം എന്ന കാഴ്ചപ്പാടിന്റെയും ഡാർവിന്റെ വർഗസംബന്ധിയായ വീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ അദ്ദേഹം ഈ അധിനിവേശത്തെ ന്യായീകരിച്ചു. മുസോളിനിയുടെ അഭിപ്രായത്തിൽ കറുത്ത വർഗക്കാരായതുകൊണ്ട് അവർ തരംതാണവരാണ്. ഉന്നത കുലജാതരായ ഇറ്റലിക്കാരുടെ ഭരണം വേണ്ടിവന്നത് പരിണാമത്തിന്റെ സ്വാഭാവിക ഫലവുമാണ്. രാഷ്ട്രങ്ങൾ ഉണ്ടാകേണ്ടത് യുദ്ധം നിമിത്തമാണെന്ന ചിന്തയിൽ മുസോളിനിയും ആകൃഷ്ടനായി. ബ്രിട്ടീഷുകാർക്ക് യുദ്ധത്തോടുള്ള വിമുഖതയ്ക്ക് കാരണം അവരുടെ പരിണാമപരമായ അധോഗതിക്ക് തെളിവാണ് എന്ന് മുസോളിനി പറഞ്ഞു. അങ്ങനെയിരിക്കെ ദശലക്ഷക്കണക്കിന് നിരപരാധികളെ കൊന്നൊടുക്കിയ നാസി സാമ്രാജ്യം രണ്ടാം ലോകമഹായുദ്ധത്തിൽ പരാജയപ്പെട്ട് ചരിത്രത്തിൽ നിന്ന് വിസ്മൃതമായി. മുസോളിനിയെ സ്വന്തം പ്രജകൾ വധശിക്ഷയ്ക്ക് വിധേയനാക്കി. പക്ഷേ നാസി തത്വശാസ്ത്രത്തിന് അടിസ്ഥാന കാരണമായ ഡാർവീനിയൻ ചിന്തകൾ ഇപ്പോഴും നിലനിൽക്കുന്നു. മനുഷ്യവംശം അഭിവൃദ്ധി പ്രാപിക്കുന്നത് യുദ്ധങ്ങളിലൂടെയാണെന്ന ധാരണ യഥാർത്ഥത്തിൽ നാസിസത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഭാവങ്ങളുള്ള മറ്റൊരു തത്വശാസ്ത്രത്തിൻ്റെതാണ്. കമ്മ്യൂണിസത്തിന്റെ യഥാർത്ഥ ആധാരശിലകൾ. പുരാതന ഗ്രീസിൽ ഉദയം കൊണ്ട ഭൗതികവാദ തത്വശാസ്ത്രം 19-ാം നൂറ്റാണ്ടിൽ ഏറെ വിജയം കണ്ടു. ഈ പുരാതന തത്വശാസ്ത്രം അതിന്റെ വിജയത്തിന് രണ്ട് ജർമ്മൻ തത്വജ്ഞാനികളായ കാൾ മാർക്സിനോടും ഫ്രെഡറിക് എംഗൽസിനോടും ഏറെ കടപ്പെട്ടിരിക്കുന്നു. മാർക്സും എംഗൽസും വൈരുദ്ധ്യാത്മകമെന്ന ഒരു പുതിയ തത്വത്തിലൂടെ കാലത്തെ ഏറെ അതിജീവിച്ച ഭൗതികവാദ തത്വശാസ്ത്രം വിശദീകരിക്കാൻ ശ്രമിച്ചു. ചുരുക്കി പറഞ്ഞാൽ, വൈരുദ്ധ്യാത്മകവാദം പ്രപഞ്ചത്തിലുണ്ടായ എല്ലാ വികാസങ്ങൾക്കും കാരണം സ്വാർത്ഥ താൽപര്യത്തിന്റെയും മത്സരത്തിന്റെയും അടിസ്ഥാനത്തിൽ വിരുദ്ധ ശക്തികൾ തമ്മിലുള്ള സമരങ്ങൾ മൂലമാണെന്ന് കരുതി. മാർക്സും എംഗൽസും ലോകചരിത്രത്തെ വിശദീകരിക്കുവാൻ ഉപയോഗിച്ചത് വൈരുദ്ധ്യാത്മകതയെയാണ്. മാർക്സിന്റെ ലളിതമായ വിശദീകരണം സൂചിപ്പിച്ചത് മാനവ ചരിത്രത്തിന്റെ അടിസ്ഥാനം സമരമാണെന്നും നിലവിലുള്ള സമരം തൊഴിലാളികളും ബൂർഷാസികളും തമ്മിലുള്ളതുമാണ് എന്നുമായിരുന്നു. തൊഴിലാളികൾ സംഘടിച്ച് ഒരു വിപ്ലവത്തിന് ആക്കം കൂട്ടുമെന്ന് അദ്ദേഹം പ്രവചിച്ചു. മാർക്സിനും എംഗൽസിനും മതത്തിനോട് കടുത്ത വിരോധമുണ്ടായിരുന്നു. കറകളഞ്ഞ അവിശ്വാസികൾ എന്ന നിലയിൽ കമ്മ്യൂണിസത്തിന്റെ വിജയത്തിന് നിർബന്ധമായും മതം നിർമാർജനം ചെയ്യപ്പെടേണ്ടതാണെന്ന് അവർ കരുതി. മാർക്സും എംഗൽസും ഈ ചിന്താധാരകൾ രൂപപ്പെടുത്തുന്ന കാലയളവിൽ ഇവരുടെ സിദ്ധാന്തത്തിൽ സഹായകരമായ മറ്റൊരു സുപ്രധാന സംഭവം ഉണ്ടായി. ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന പുസ്തകവുമായി ഡാർവിൻ പ്രത്യക്ഷപ്പെട്ടു. നിലനിൽപ്പിനു വേണ്ടിയുള്ള സമരം ഒന്നുകൊണ്ട് മാത്രമാണ് ജീവിവർഗം ഉണ്ടായതും അവ നിലനിൽക്കുന്നതും എന്ന ധാരണ ജീവശാസ്ത്ര മേഖലയിൽ ഡാർവിൻ മുന്നോട്ട് വച്ചു. ഇത് വൈരുദ്ധ്യാത്മകതയല്ലാതെ മറ്റെന്താണ്? മാത്രമല്ല, മതത്തെ നിരാകരിക്കുന്ന, സൃഷ്ടിയുടെയോ സൃഷ്ടാവിന്റെയോ നിലനിൽപ്പിനെ നിഷേധിക്കുന്ന ഒരു വൈരുദ്ധ്യാത്മകതയാണ് ഇത്. മാർക്സിന്റെയും എംഗൽസിന്റെയും വ്യത്യസ്തമായൊരു സാധ്യത മാത്രമായിരുന്നു. പ്രസിദ്ധീകരിക്കപ്പെട്ട ഉടനെ ഡാർവിന്റെ പുസ്തകം വായിച്ച എംഗൽസ് മാർക്സിന് ഇങ്ങനെ എഴുതി: ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഡാർവിൻ ഗംഭീരമാണ്. മറുപടിയായി മാർക്സ് എഴുതി: ഈ പുസ്തകത്തിലുള്ളത് നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ചുള്ള പ്രകൃതി ചരിത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങളാണ്. ഡാർവിന്റെ സിദ്ധാന്തത്തിൽ ഏറെ ആകൃഷ്ടനായിരുന്നു എംഗൽസ്. ആ സിദ്ധാന്തത്തിന് സഹായകരമായ നിലയിൽ ദ പാർട്ട് പ്ലേഡ് ബൈ ലേബർ ഇൻ ദ ട്രാൻസിഷൻ ഫ്രം ഏപ് ടു മാൻ എന്ന തലക്കെട്ടിൽ ഒരു ലേഖനമെഴുതി. വളരെ വേഗത്തിൽ തന്റെ പരിണാമപരമായ എല്ലാ ധാരണകളെയും അദ്ദേഹം ഡയലക്ടിക്സ് ഓഫ് നേച്ചർ എന്ന പുസ്തകത്തിൽ സമാഹരിച്ചു. മാർക്സിന്റെയും എംഗൽസിന്റെയും ചിന്തകൾ അവരുടെ മരണശേഷം പുഷ്ടിപ്പെട്ടു. വ്ളാദിമിർ എൽഎച്ച് ലെനിൻ ആയിരുന്നു മാർക്സ് സ്വപ്നം കണ്ട കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ പ്രവർത്തിച്ച തുടക്കക്കാരൻ. റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് ബോൾഷെവിക് പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു ലെനിൻ. ആ സമയത്ത് റഷ്യ ഭരിച്ചിരുന്നത് റോമനോ വംശത്തിലെ സാർ ചക്രവർത്തിമാരായിരുന്നു. വർഗശക്തി ഉപയോഗിച്ച് സാർ ഭരണകൂടത്തിൽ നിന്നും റഷ്യയെ മോചിപ്പിക്കാൻ ലെനിന്റെ നേതൃത്വത്തിൽ ബോൾഷെവിക്കുകൾ തക്കം നോക്കി നിൽക്കുകയായിരുന്നു. ഒന്നാം ലോകമഹായുദ്ധം സൃഷ്ടിച്ച ആശയക്കുഴപ്പം ബോൾഷെവിക്കുകൾ പ്രതീക്ഷിച്ചിരുന്ന അവസരം അവർക്കൊരുക്കി. 1917 ഒക്ടോബറിൽ അവർ ഭരണം പിടിച്ചെടുത്തു. വിപ്ലവത്തിനുശേഷം റഷ്യയിൽ കമ്മ്യൂണിസ്റ്റുകാരും സാർ ചക്രവർത്തിമാരുടെ പക്ഷക്കാരും തമ്മിൽ ആഭ്യന്തര യുദ്ധം അരങ്ങേറി. റൊമനോവ് കുടുംബമടക്കം കമ്മ്യൂണിസ്റ്റുകാർക്ക് എതിരാണെന്ന് കരുതപ്പെട്ടിരുന്ന ഓരോരുത്തരും ദാരുണമായി കൊല്ലപ്പെട്ടു. തന്റെ ഉപദേഷ്ടാക്കളായിരുന്ന മാർക്സ്, എംഗൽസ് എന്നിവരെ പോലെ ലെനിനും ഒരു തികഞ്ഞ പരിണാമവാദിയായിരുന്നു. താൻ മുന്നോട്ട് വെക്കുന്ന വൈരുദ്ധ്യാധിഷ്ഠിതവും ഭൗതികവാദപരവുമായ തത്വശാസ്ത്രത്തിന്റെ അടിസ്ഥാനം ഡാർവിന്റെ സിദ്ധാന്തമാണെന്ന് ഇടയ്ക്കിടെ അദ്ദേഹം ഉറപ്പിച്ചു പറയാറുണ്ടായിരുന്നു. ബോൾഷെവിക് വിപ്ലവത്തിലെ പ്രധാനിയായ ട്രോട്സിക്കും ഡാർവിനിസത്തോട് നല്ല അടുപ്പമുണ്ടായിരുന്നു. തനിക്കുണ്ടായിരുന്ന ആകാംക്ഷ ഡാർവിനോട് ഇങ്ങനെ പങ്കുവച്ചു. ജൈവമേഖലയിൽ മുഴുക്കിയുള്ള വൈരുദ്ധ്യാത്മകതയുടെ എല്ലാ വിജയങ്ങളുടെയും അടിസ്ഥാനം ഡാർവിന്റെ കണ്ടുപിടുത്തമായിരുന്നു. ആയിരത്തി തൊള്ളായിരത്തി 1924 ലെനിന് ശേഷം അധികാരത്തിൽ വന്നത് കമ്മ്യൂണിസ്റ്റ് ഏകാധിപതികളിൽ ഏറ്റവും ക്രൂരനായ ജോസഫ് സ്റ്റാലിൻ ആയിരുന്നു. സ്റ്റാലിന്റെ 30 വർഷത്തെ ഭരണകൂട ഭീകരതയെക്കുറിച്ച് പഠിക്കുന്ന ഒരാൾക്ക് കമ്മ്യൂണിസത്തിന്റെ ക്രൂരത തെളിയിക്കുവാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമമായിരുന്നു അതെന്ന് ഏകദേശം പറയാനാവും. അദ്ദേഹത്തിന്റെ ആദ്യ നടപടികളിലൊന്ന് ഭൂസ്വത്തുക്കൾ പിടിച്ചടക്കലായിരുന്നു. ജനസംഖ്യയുടെ 80% സാധാരണ കൃഷിക്കാരുടെ ഭൂമി പിടിച്ചെടുത്ത് ഏകീകൃത ഫാമുകൾ ഉണ്ടാക്കിക്കൊണ്ടുള്ള രാഷ്ട്രനിർമ്മിതിക്ക് അദ്ദേഹം സേനയെ ഉപയോഗിച്ചു. ക്ഷാമം റഷ്യയെ കീഴടക്കി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ സാധാരണ ജനങ്ങളെ അത് ബാധിച്ചു. ജനങ്ങൾക്ക് നൽകുന്നതിന് പകരം ധാന്യശേഖരം കയറ്റി അയക്കുന്നത് സ്റ്റാലിൻ തുടർന്നു. ആദ്യവർഷങ്ങളിൽ ഏതാണ്ട് 10 ദശലക്ഷം ജനങ്ങൾ തകർച്ചയെ നേരിട്ടതായി കണക്കാക്കുന്നു. കസാക്കിസ്ഥാനിലെ 20% ആളുകൾ അപ്രത്യക്ഷരായി. കക്കേഷ്യയിൽ മാത്രം 10 ലക്ഷം ആളുകളാണ് കൊല്ലപ്പെട്ടത്. തന്റെ രാഷ്ട്രീയത്തിനെതിരെ പ്രതികരിച്ച 100,000 ആളുകളെ സ്റ്റാലിൻ സൈബീരിയയിലെ ലേബർ ക്യാമ്പുകളിലേക്ക് അയച്ചു. ഈ ക്യാമ്പുകളിൽ മരണത്തിലേക്ക് നയിക്കപ്പെട്ട പലർക്കും അവിടെ ചാവുനിലങ്ങളായി. അതോടൊപ്പം സ്റ്റാലിന്റെ രഹസ്യ പോലീസ് 1,000 ആളുകളെ വധിച്ചു. പ്രാന്തപ്രദേശങ്ങളിലേക്ക് കുടിയൊഴിഞ്ഞു പോകുവാൻ നിരവധി പേർ നിർബന്ധിതരായി. രക്തദാഹിയായ സ്റ്റാലിന്റെ രാഷ്ട്രീയ നയം കാരണം 30 ദശലക്ഷത്തിലേറെ ആളുകൾ വധിക്കപ്പെട്ടു. ഈ ആക്രമണങ്ങളിൽ സ്റ്റാലിൻ ആനന്ദം കണ്ടെത്തിയിരുന്നു എന്ന് പിൽക്കാല ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. തന്റെ ക്രെംലിൻ കൊട്ടാരത്തിൽ വെച്ച് തൂക്കിലേറ്റിയവരുടെയും വെടിവെച്ചു വന്നവരുടെയും ലിസ്റ്റ് പരിശോധിച്ച് സ്റ്റാലിൻ നിർവൃതി കൊള്ളുമായിരുന്നു. മനഃശാസ്ത്രപരമായ കാരണങ്ങൾക്കപ്പുറം സ്റ്റാലിൻ ഒരു നരാധമനായി കൂട്ടക്കൊലകൾ നടത്തിയതിന് പിന്നിലെ കാരണം അദ്ദേഹത്തിന് ഭൗതികവാദത്തോടുള്ള അഗാധമായ ആദരവായിരുന്നു. സ്റ്റാലിന്റെ വ്യാഖ്യാനമനുസരിച്ച് ഈ ആദരവിന്റെ അടിസ്ഥാനം ഡാർവിന്റെ പരിണാമ സിദ്ധാന്തവും. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ സെമിനാരി വിദ്യാർത്ഥികളുടെ മനസ്സിലുള്ള തെറ്റിദ്ധാരണകൾ മാറ്റുവാൻ നാം 3 കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഭൂമിയുടെ പ്രായവും ഭൂമിയുടെ ഉൽപ്പത്തിയും ഡാർവിന്റെ വീക്ഷണങ്ങളും അവരെ പഠിപ്പിക്കേണ്ടതുണ്ട്. മെൻഡലിന്റെ പാരമ്പര്യശാസ്ത്രമനുസരിച്ചുള്ള സോവിയറ്റ് വിദ്യാഭ്യാസ പദ്ധതിയോട് സ്റ്റാലിന് തികഞ്ഞ പ്രതിഷേധമായിരുന്നു. പരിണാമ സിദ്ധാന്തത്തോട് സ്റ്റാലിനുണ്ടായ അന്ധമായ അടുപ്പത്തെ ഇത് സൂചിപ്പിക്കുന്നു. 20-ാം നൂറ്റാണ്ടോടുകൂടി സോവിയറ്റ് യൂണിയനിലേതൊഴികെ മറ്റെല്ലാ രാജ്യത്തെയും ശാസ്ത്ര സമൂഹം മെൻഡലിന്റെ പാരമ്പര്യ നിയമങ്ങളെ അംഗീകരിച്ചിരുന്നു. നേടിയെടുക്കുന്ന സവിശേഷ സ്വഭാവങ്ങൾ ശേഷം വരുന്ന തലമുറയിലേക്ക് മാറ്റപ്പെടുന്നു എന്ന ഡാർവിൻ അംഗീകരിച്ചിരുന്ന ലാൻഡ്മാർക്കിന്റെ അവകാശവാദത്തെ ഇവരെല്ലാവരും തള്ളിക്കളഞ്ഞിരുന്നു. പരിണാമവാദത്തിന് ഇത് കനത്ത തിരിച്ചടിയാണെന്ന് തിരിച്ചറിഞ്ഞ ലൈസെങ്കോ എന്ന റഷ്യൻ ശാസ്ത്രജ്ഞൻ പകരമായി ഒരു ആശയം രൂപപ്പെടുത്തി. ലൈസെങ്കോവിന്റെ ആശയങ്ങൾ സ്റ്റാലിനെ വല്ലാതെ ആകർഷിക്കുകയും രാജ്യത്തെ ഔദ്യോഗിക ശാസ്ത്ര സ്ഥാപനങ്ങളുടെ തലവനായി ലൈസെങ്കോവിനെ നിയമിക്കുകയും ചെയ്തു. സ്റ്റാലിന്റെ മരണം വരെ പാരമ്പര്യശാസ്ത്രം സോവിയറ്റ് യൂണിയനിലെ ശാസ്ത്രീയ സ്ഥാപനങ്ങൾ അംഗീകരിച്ചിരുന്നില്ല. സ്റ്റാലിന്റെ ഈ സമ്പൂർണ്ണ ഭരണകാലത്ത് ഡാർവിനിസത്തിന്റെ ധാർമ്മിക പിന്തുണയോടുകൂടി മറ്റൊരു കമ്മ്യൂണിസ്റ്റ് ഭരണം ചൈനയിൽ സ്ഥാപിക്കപ്പെട്ടു. 1949 ഒരു നീണ്ട ആഭ്യന്തര യുദ്ധത്തിനൊടുവിൽ മാവേ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിലെത്തി. തനിക്ക് എല്ലാവിധ സഹായവും ഒരുക്കി നൽകിയിരുന്ന സ്റ്റാലിനെ പോലെ മാവോയും ചൈനയിൽ ഒരു ശക്തമായ അഴിച്ചമർത്തൽ ഭരണം നടപ്പിലാക്കി. എണ്ണമറ്റ രാഷ്ട്രീയ വധശിക്ഷകൾ ചൈനയിൽ അരങ്ങേറി. മാവോയുടെ മൂഢമായ നയങ്ങൾ കാരണം ചൈനയിലുണ്ടായ ക്ഷാമം നിമിത്തം ഏകദേശം 30 ദശലക്ഷം ആളുകൾ മരണപ്പെട്ടു. സാംസ്കാരിക വിപ്ലവത്തിന്റെ കാലത്ത് യുവ പട്ടാളക്കാരായ ചെമ്പടയിലെ അംഗങ്ങൾ ഭീതിയിലേക്കും കുഴപ്പങ്ങളിലേക്കും രാജ്യത്തെ വലിച്ചിട്ടു. തന്റെ ഭരണ തത്വശാസ്ത്രത്തിന്റെ അടിസ്ഥാനം അർത്ഥശങ്കയേതുമില്ലാതെ മാവോ ഇങ്ങനെ പ്രഖ്യാപിച്ചു. ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചൈനീസ് സോഷ്യലിസം കെട്ടിപ്പടുത്തത്. മാവോയിസത്തിൽ ഡാർവീനിയൻ കാഴ്ചപ്പാടുകൾക്കുള്ള സ്വാധീനം ഹാർവാർഡ് സർവകലാശാലയിലെ ചരിത്രകാരൻ ജെയിംസ് റീവാ പുസിയും ശരിവിക്കുന്നുണ്ട്. ചൈനയും ചാൾസ് ഡാർവിനും എന്ന തന്റെ പുസ്തകത്തിൽ പുസി ഇപ്രകാരം പറയുന്നു: അക്രമ മാർഗേനയുള്ള മാറ്റത്തെയും വിപ്ലവത്തെയും ഡാർവിൻ നിയമാനുസൃതമാക്കി. ചൈനയ്ക്ക് വേണ്ടിയുള്ള ഡാർവിന്റെ ഇക്കാലത്തെയും സംഭാവനകളിൽ ഒന്ന് ഇത് തന്നെയാണ്. അതോടൊപ്പം മാവോയുടെ ചിന്തകൾ കണിശമായി യോജിച്ചു. കമ്മ്യൂണിസം പല രാജ്യങ്ങളിലും ഭീകരതയ്ക്കും ഗറില്ലാ യുദ്ധമുറകൾക്കും ആഭ്യന്തര യുദ്ധങ്ങൾക്കും കാരണമായി. കംബോഡിയയിൽ കമ്മ്യൂണിസ്റ്റ് കമർ റൂഷ് സേന രാജ്യത്തെ ജനസംഖ്യയിൽ ഏകദേശം 1/3 കശാപ്പ് ചെയ്തു. കമ്മ്യൂണിസത്തിനെതിരെ അഭിപ്രായ പ്രകടനം നടത്തിയതിനോ കൂട്ടുടമ വ്യവസ്ഥയിലുള്ള സർക്കാർ ഫാമുകളിൽ നിന്ന് ധാന്യങ്ങൾ എടുത്തതിനോ മാത്രമാണ് ഇത്രയും ജനങ്ങൾ കൊല്ലപ്പെട്ടത്. കംബോഡിയയിലെ കൂട്ടക്കുരുതിയുടെ ഇന്ന് കാണുന്ന ശേഷിപ്പുകൾ അധിക വാക്കുകൾ കൊണ്ട് വിശദീകരിക്കേണ്ടാത്ത കംബോഡിയൻ കൊലപാതകങ്ങളുടെ നേർചിത്രങ്ങളാണ്. യുദ്ധത്തോടും കിടമത്സരത്തോടും ബന്ധപ്പെട്ട് കിടന്ന കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം 150 വർഷക്കാലം ഡാർവിനിസത്തോട് കെട്ടുപിണഞ്ഞു കിടക്കുകയായിരുന്നു. ഇപ്പോഴും ഡാർവിനിസത്തിന്റെ അനുയായികൾ കമ്മ്യൂണിസ്റ്റുകാരും മാർക്സിസ്റ്റുകാരും തന്നെ. ഏതാണ്ട് എല്ലാ രാജ്യത്തും പരിണാമ സിദ്ധാന്തത്തെ ആവേശകരമായി പിന്തുണയ്ക്കുന്നവർ മാർക്സിസ്റ്റുകാരാണ്. ഇതിന്റെ ഏറ്റവും ലളിതമായ കാരണം കാൾ മാർക്സ് പറഞ്ഞതുപോലെ തന്റെ ഭൗതികവാദ പ്രത്യയശാസ്ത്രത്തിലെ ജീവികളുടെ അടിസ്ഥാന ധാര പരിണാമ സിദ്ധാന്തം തന്നെയാണ്. ഡാർവിനിസത്തിന്റെ അന്ത്യം. നൂറ്റി 150 വർഷക്കാലം ഡാർവിനിസത്തിന്റെ കുതിപ്പ് തുടർന്നു. അത്രയും കാലം അതിന്റെ കറുത്ത പൈതൃകം മനുഷ്യവംശത്തിന് നൽകിയത് കിരാതമായ ഏകാധിപതികളുടെ ഉപദ്രവവും വംശവെറിയും പീഡനങ്ങളും യുദ്ധവും മറ്റ് ഹിംസകളുമായിരുന്നു. മനുഷ്യരാശിക്കു നേരെ ഭൗതികവാദവും ഡാർവിനിസവും മുന്നോട്ട് വെച്ച നിലപാടുകളുടെ സ്വാഭാവിക പ്രത്യാഘാതമാണിത്. മനുഷ്യവംശത്തെ വെറും മൃഗങ്ങൾക്ക് സമാനമായാണ് ഈ തത്വശാസ്ത്രങ്ങൾ കാണുന്നതെന്നത് ചെറുതായി കാണാനാവില്ല. ഭൗതിക വസ്തുക്കളിൽ മാത്രമുള്ള വിശ്വാസവും പ്രകൃതി നിയമമെന്ന നിലയിൽ മാറ്റത്തിന്റെ അടിസ്ഥാനമായി ഇവർ സംഘർഷങ്ങളെ മാറ്റമില്ലാത്ത നിയമമായി അംഗീകരിക്കുന്നതും മനുഷ്യനെ വില കുറച്ച് കാണിക്കുവാനും സമൂഹത്തെ മൃഗീയമാക്കുവാനും മനുഷ്യൻ അവന്റെ സൃഷ്ടാവിനെ നിരാകരിക്കുന്നതുമാണ് ഇതിന്റെ യഥാർത്ഥ കാരണം. പരമകാരുണികനായ ദൈവത്തിന് നേരെ പുറന്തിരിച്ച് ഭൗതികവാദം പോലുള്ള തെളിവില്ലാത്ത സിദ്ധാന്തങ്ങളിൽ കുടുങ്ങി വലയുന്നവർ എല്ലാത്തരം അധപ്പതനത്തിനും എളുപ്പത്തിൽ വശംവദരാകും. അത് ഒഴിച്ചുകൂടാനാവാത്ത വേദനയും ഭയവും തകർച്ചയും തരും. തന്റെ ഒരു സൂക്തത്തിലൂടെ ദൈവം തമ്പുരാൻ ഇതിന്റെ സൂചനകൾ നമുക്ക് നൽകുന്നുണ്ട്. മനുഷ്യരുടെ കൈകൾ പ്രവർത്തിച്ചത് നിമിത്തം കരയിലും കടലിലും കുഴപ്പം വെളിപ്പെട്ടിരിക്കുന്നു. അവർ പ്രവർത്തിച്ചതിൽ ചിലതിൻ്റെ ഫലം അവർക്കാസ്വദിപ്പിക്കുവാൻ വേണ്ടിയത്രയത്. അവർ ഒരു വേള മടങ്ങിയേക്കാം. തന്റെ സൃഷ്ടിയുടെ ഉദ്ദേശം മനുഷ്യൻ മനസ്സിലാക്കുകയും ഡാർവിനിസത്തിന്റെയും ഭൗതികവാദത്തിന്റെയും പൊയ്മുഖത്തിന്റെ യാഥാർത്ഥ്യം തുറന്നു കാണിക്കുകയും ചെയ്താൽ മാത്രമേ സമാധാനവും നീതിയും സുരക്ഷയും നമുക്ക് കൈവരികയുള്ളൂ. അതിനുവേണ്ടി സൃഷ്ടാവിലേക്ക് തിരിയുക, ദൈവത്തിങ്കിലേക്ക് മടങ്ങുക.